നമസ്കാരം. പെസഹാകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകൾ കേൾക്കാം. പുതിയ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ പങ്കുവയ്ക്കുന്ന സുവിശേഷ ചിന്തകളാണിന്ന്.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. നിത്യ ജീവൻ ലഭിക്കാനുള്ള വഴി എന്താണ്? അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. വചനമിതാണ്, 10-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യും. അതായത് നല്ല ഇടയൻ്റെ ഉപമയാണ് അത്. പറഞ്ഞു പോകുമ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. ഇത് നമ്മുടെയൊക്കെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ജീവൻ, നിത്യമായ ജീവൻ, ഏത് മരണം കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ജീവൻ സ്വന്തമാക്കുക. അതിനുള്ള വഴിയാണ് ഈശോ പറഞ്ഞു തരുന്നത്. നിത്യജീവൻ ലഭിക്കാൻ, നിത്യജീവൻ ക്രിസ്തുവിൽ നിന്നും സ്വീകരിക്കാനുള്ള വഴിയെന്താ? ആ വഴി ഈശോ കൃത്യം പറയുന്നുണ്ട്. എന്താണ് വഴി? അത്, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അനുഗമിച്ചാൽ നിത്യമായ ജീവൻ കിട്ടും. ഏത് ക്രിസ്തു? അത് കൃത്യമായിട്ട് ഈ സുവിശേഷത്തിൻ്റെ ഈ ഉപമയിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്. 10-ാം അധ്യായം 11-ാമത്തെ വചനം, ഈ ഇടയനെ അനുഗമിക്കാൻ, ഏതിടയൻ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നു. സ്വന്തം ജീവൻ ആടുകൾക്ക് വേണ്ടി അർപ്പിക്കുന്ന ഇടയനെയാണ് അനുഗമിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ ആടുകൾക്ക് വേണ്ടി ത്യജിക്കുന്ന, ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന നല്ല ഇടയൻ. ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്ന കൂലിക്കാരനല്ല, പകരം ജീവൻ അപകടപ്പെടുത്തി ആടുകളെ സംരക്ഷിക്കുന്ന നല്ല ഇടയനെ അനുഗമിക്കുക. ആ നല്ല ഇടയൻ്റെ വഴിയെ നടക്കുക. പോരാ, ആ നല്ല ഇടയനെ ജീവിതത്തിൽ അനുകരിക്കുക. ഇതാണ് നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. ഈശോ എന്ന നല്ല ഇടയനെ പോലെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആടുകൾ, നമ്മുടെ ശുശ്രൂഷയ്ക്ക്, സ്നേഹത്തിന്, പരിചരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരെ കൊടുത്തുകൊണ്ട് എന്ത്, നമ്മുടെ സമയമാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ കഴിവാകാം, നമുക്കുള്ളത് എന്തുമാകാം, കൊടുത്തുകൊണ്ട് നല്ല ഇടയനെ പോലെ ജീവൻ പോലും കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ല ഇടയനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാകും, അനുഗമിക്കുന്നവളാകും ഞാൻ. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അല്ലെ, അനുഗമിക്കുന്നവൾ നിത്യജീവൻ പ്രാപിക്കും. ഇതാ ഈശോ പറഞ്ഞു തരുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, എൻ്റെ അനുഗമിക്കുന്ന എൻ്റെ ആടുകൾക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. ഈയിടെ പരിചയപ്പെട്ട ഒരു കുടുംബം, അവരുടെ കൂടെ 2 ദിവസം താമസിക്കുകയും ചെയ്തു. ചെറുപ്പക്കാരായ ദമ്പതികളാണ്, 3 മക്കൾ. അതിൽ മൂത്തവൻ മാത്യു, അവന് 10-12 വയസ്സായി. പക്ഷേ അവന് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. 2-ാമത്തവൻ സാവിയോ, തൊട്ടുപുറകെ, അവന് 10 വയസ്സായി കാണും. അവനും ഓട്ടിസത്തിൻ്റെ ഒരു വകഭേദം. 3-ാമത്തവള് ഇളയവൾ ആനി, അവളും ഇടുക്കിയായ പെൺകുട്ടി. 2 ദിവസം താമസിച്ചതിൻ്റെ പരിചയത്തിൽ ഹൃദയം തുറന്നപ്പോൾ, അവരുടെ ജീവിതം മുഴുവൻ പറഞ്ഞപ്പോൾ, സങ്കടത്തോടെ ആ ദമ്പതികൾ, അപ്പനും അമ്മയും, ചെറുപ്പക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ചോ, ഞങ്ങളുടെ ഈ 2 മക്കൾ ഈ അവസ്ഥയിലായിപ്പോയത്, ബുദ്ധിമാന്ദ്യം സംഭവിച്ച് ഓട്ടിസം ബാധിച്ചവരായിപ്പോയത് ഞങ്ങളുടെ തെറ്റുകൊണ്ടാണോ, ഞങ്ങളുടെ പാപം കൊണ്ടാണോ, അതോ ഞങ്ങളുടെ പൂർവികരുടെ പാപം കൊണ്ടാണോ? ചോദിക്കുമ്പോൾ കണ്ണ് നിറയുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് സുവിശേഷ പുസ്തകം, സുവിശേഷം എടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2-ഉം 3-ഉം വചനങ്ങൾ വായിക്കാൻ അവരോട് പറഞ്ഞു. ഒരു അന്ധനെ ഈശോയുടെ മുമ്പിൽ കൊണ്ടു എന്ന് നിർത്തിയപ്പോൾ ഫരിസേയർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവൻ അന്ധനായത് ഇവൻ്റെ പാപം കൊണ്ടാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ? ഉടനെ ഈശോ പറയുന്ന മറുപടിയുണ്ട്, ഇവൻ്റെ പാപം കൊണ്ടുമല്ല, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടുമല്ല ഇവൻ ഇങ്ങനെയായത്, പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. ഈ വചനം വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, അച്ചോ ദൈവത്തിൻ്റെ ഏത് മഹത്വം, ഏത് പ്രവൃത്തി മക്കളിൽ പ്രകടമാകാനാ ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ തന്നത്? ആ ചോദ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് മറുപടിയില്ലായിരുന്നു. ഒന്ന് മൗനത്തിലായിട്ട് ഞാൻ പറഞ്ഞു, തേ ബുദ്ധിമാന്യം സംഭവിച്ച രണ്ട് കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികം ശുശ്രൂഷ, അധികം പരിചരണം, അധികം ശ്രദ്ധ, അധികം സ്നേഹം കൊടുക്കണം, അത് ഡിമാൻഡ് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ അവസ്ഥ. അങ്ങനെ അധികം സ്നേഹവും അധികം ശുശ്രൂഷയും ആവശ്യമുള്ള ഈ രണ്ട് മക്കളെ നിങ്ങളെ തന്നെ ദൈവം ഏൽപ്പിച്ചതിൻ്റെ കാരണമെന്താ? കാരണം നിങ്ങൾ ആ രണ്ട് കുട്ടികൾക്കും ഈ അധികം സ്നേഹവും അധികം ശുശ്രൂഷയും കൊടുക്കുമെന്ന് തമ്പുരാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു. മറ്റാരേക്കാൾ ഉപരിയായി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരനായ പിതാവിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ഞാൻ കൂട്ടിച്ചേർത്തു, ഈ അധികം സ്നേഹവും അധികം പരിചരണവും കൊടുത്ത് ഈ രണ്ട് മക്കളെ നോക്കി വളർത്താൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കടമ ചെയ്യുന്നതാണ് രക്ഷയ്ക്കുള്ള നിങ്ങളുടെ വഴി, നിത്യജീവനുള്ള നിങ്ങളുടെ വഴി. മരിച്ചാലും മരണത്തിന് ശേഷവും നിങ്ങൾ ജീവിക്കാനുള്ള വഴി, ദൈവം നിങ്ങൾക്കായി വച്ചിരിക്കുന്ന ആ വഴി, ഇതാണ് സത്യം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷയ്ക്ക് ദൈവം ഓരോ വഴി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുക, അത് കണ്ടെത്തുക, അത് നല്ല ഇടയനായ ക്രിസ്തുവിനെ അനുകരിച്ച് കൊടുത്ത് അങ്ങനെ അവസാനം ജീവൻ പോലും അർപ്പിക്കുന്ന ആ കൊടുക്കലിലേക്ക് കടക്കുമ്പോഴാണ് നിത്യജീവൻ സ്വായത്തമാകുന്നത്. അപ്പോഴാണ് നല്ല ഇടയനെ അനുഗമിക്കുന്ന ആടുകളായി മാറുന്നത്. അപ്പോഴാണ് നല്ല ഇടയനെ അനുഗമിക്കുന്ന ആടുകൾക്ക് അവൻ നിത്യജീവൻ പകർന്നു തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നീ എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയുടെ വഴി, രക്ഷയുടെ പാത തിരിച്ചറിയാനുള്ള കൃപ തരിക. എൻ്റെ ജീവിതത്തിൽ നീ എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന, ഞാൻ ജീവിതമർപ്പിക്കേണ്ട എൻ്റെ സ്വന്തം ആടുകളെ തിരിച്ചറിയാനുള്ള കൃപ തരിക. അവരെ തിരിച്ചറിയാനും അവർക്കായിട്ട് ജീവിതം അർപ്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നിത്യജീവൻ്റെ വഴിയെയാണ് ഞാൻ നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവും നാഥാ നീ എനിക്ക് തരിക. അങ്ങനെ ജീവിക്കുന്ന ഓരോ ദിവസവും ഞാൻ നിത്യജീവനിലേക്ക് നടന്നെടുക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് തരിക. ആമേൻ.
നാഥൻ കൃപാലുവിടയൻ മമ ജീവരക്ഷ തരുവോ, പൂവോലും പുൽത്തകിടികൾ മേച്ചിൽ വിരിച്ചവയൽ. തീർത്ഥപാനം ചെയ്തു വിശ്രാന്തിയണയ പീയൂഷ ശീതളമാകും ആരംഭ്യ നിലയം പോകും കുറവേതുമേ എനി എനിക്കില്ല സുഖമോലുമെൻ്റെ വാസം നാഥൻ്റെ മേട്ടിലെന്നും ആനന്ദമേളനമല്ലോ പോലെ മൃത്യു നിഴലോ ചൂഴ്ന്നാലുമാകെ വിരവിൽ നൈരാശ്യമേന്തി ഭീരു ആകില്ല ഞാനൊരു തെല്ലും ആകില്ല ഞാനൊരു സുപത്തെ നയിക്കുന്നതണ്ടും നീയേകുമൂന്നുവടിയും ധീരാത്മഭാവനാക്കാൻ എന്നെ അനുഗമിക്കുന്നു നവതൈ പൂഷണിടയൻ പാനീയ ഭോജനങ്ങൾ സമ്പൽവിധേന തരുന്നു സമ്പൽവിധേന തരുന്നു കൃപയും നല്ല ശിശുമല്ല ഏകീടുവോ നിന്നിടയ വാഴും സൗഭാഗ്യമോടെ ഞാൻ നിൻ ഗൃഹാന്തികത്തിൽ
ഈ ഗാനം ആലപിച്ചത് ഡോക്ടർ സതീഷ് ഭട്ടും സംഘവുമാണ്. ഗാനാവിഷ്കാരം ഫാദർ മാത്യു മുളവന, ജെറി അമൽദേവ്. വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി ഫാദർ ജേക്കബ് നാലുപറ ഒരുക്കിയ പെസഹാകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.